إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. سبحان الله سهدر الملائكة അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമ്മൾ അള്ളാഹു തആല സത്യവിശ്വാസികൾക്ക് ഖൈറായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അഅ്മാലുൽ സാലിഹ, സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യാനുള്ള ചില സീസണുകൾ, ചില പ്രത്യേക കാലങ്ങൾ അള്ളാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. ആചരണത്തിൽ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രാധാന്യമേറിയ ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ നിൽക്കുന്നത്. ദുൽഖാഇദയുടെ ഏറ്റവും അവസാന ദിവസങ്ങളിലാണ് നമ്മൾ ഉള്ളത്. ഇൻഷാ അള്ളാഹ് അടുത്ത മാസം ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, അതിന്റെ ശ്രേഷ്ഠതകൾ, മുബാറക്കത്തായ ആ ദിവസങ്ങൾ, അനുഗ്രഹീതമായ ബറക്കത്ത് നിറഞ്ഞ ഒരുപാട് ശ്രേഷ്ഠതകൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ അതിന്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുകയും ആ ദിവസങ്ങളിൽ ധാരാളം കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ അതിന് നമ്മൾക്ക് സഹായകമാകുന്ന ചില വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, അതുപോലെ തന്നെ ഹദീസുകളാണ് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ദുൽഹിജ്ജ ആദ്യ ദിവസങ്ങളിലെ 10 ദിവസം, ആദ്യത്തെ 10 ദിവസം ദുൽഹിജ്ജ 10, അതിന്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഒരു ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 10 ദിവസങ്ങളുള്ളത് അള്ളാഹു തആല പവിത്രമാക്കിയ മാസങ്ങളിലെ ഒരു മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അള്ളാഹു തആല പറഞ്ഞു, ഇന്ന ഇദ്ദത്ത ഷുഹൂർ ഇൻദല്ലാഹി 12 ശഹ്റ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹ അർബഅത്തുൻ ഹുറും. അള്ളാഹുവിന്റെ അടുത്ത്, അള്ളാഹുവിന്റെ രേഖയിൽ മാസങ്ങൾ 12, അതിൽ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. യുദ്ധം ഹറാമാക്കപ്പെട്ട, അതുപോലെ തന്നെ തിന്മകൾ ചെയ്താൽ വളരെ ഗുരുതരമായി, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ഗൗരവത്തിൽ കാണേണ്ട മാസമാണ് തിന്മ അതിൽ സംഭവിക്കുക എന്നുള്ളത്. അത്തരത്തിലുള്ള 4 മാസങ്ങളിൽ ഒരു മാസമാണ് ദുൽഹിജ്ജ എന്നുള്ളത്. ആ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ് ഈ ആദ്യത്തെ 10 ദിവസങ്ങൾ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 എന്നുള്ളത് അതിന്റെ ശ്രേഷ്ഠതയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ ഈ ദിവസങ്ങളെ, ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. വൽ ഫജ്ർ വലയാലി അശ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലി അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു. ഇവിടെ 10 രാത്രികൾ എന്നതിന്റെ വിശദീകരണം ഇബ്നു കസീർ റഹിമഹുള്ള പറയുകയാണ്, അൽ മുറാദു ബിഹ അശ്റു ദുൽഹിജ്ജ, ഇതിന്റെ ഉദ്ദേശം ഈ 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ, 10 രാത്രികൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. കമാ ഖാലഹു ഇബ്നു അബ്ബാസ് വഅബ്നു സുബൈർ വമുജാഹിദ് വഗൈറുഹും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അതുപോലെ തന്നെ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമ, മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെയുള്ള മുഫസ്സിറുകൾ ഈ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞാൽ, 10 രാത്രികൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്ന് വ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കും.
അതുപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു തആല വയദ്കുറു സ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം എന്ന് പറഞ്ഞു. അല്ലാഹു തആല നൽകിയിട്ടുള്ള ബലികർമ്മം നടത്താൻ വേണ്ടി നൽകിയിട്ടുള്ള ആ ബലിവർഗത്തെ അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട്, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറക്കാൻ വേണ്ടി അള്ളാഹു ചില ചില പ്രത്യേക ദിവസങ്ങളിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ അള്ളാഹു ചാല ഈ രൂപത്തിൽ ബലികർമ്മം നടത്തുമ്പോൾ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി നിശ്ചയിച്ചു എന്ന സൂറത്തുൽ ഹജ്ജിൽ വചനം. അയ്യാമുൽ മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ചില ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം മുഫസ്സിറുകൾ രേഖപ്പെടുത്തി. قال ابن عباس وابن كثير ابن عباس رضي الله عنهما ابن كثير رحمه الله ഈ ഹദീസിനെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു يعني ايام العشر ഈ അയ്യാമുൽ മഅലൂമാത്ത് എന്ന ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ഈ 10 ദിവസങ്ങളിൽ അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്ന് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 ദിവസത്തിന്റെ ശ്രേഷ്ഠതയായിക്കൊണ്ട് പഠിപ്പിച്ചു, ഐ അഫ്ളു അയ്യാമി ദുനിയ അയ്യാമുൽ ആഷിർ, ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ഫദലുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 10 ദിവസങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അഫ്സലായ ദുനിയാവിലെ ഏറ്റവും അഫ്സലായ ദിവസങ്ങളിൽ പെട്ട ദിവസമാണ് ഈ അയ്യാമുൽ ആഷിർ, ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസം എന്ന് റസൂലുള്ളാഹി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, മാമിൻ അയ്യാമിൻ അഅ്വമു ഇൻദല്ലാഹ്, ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും മഹത്തരമായിട്ടുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞിട്ടുള്ള ദിവസങ്ങളാണെന്ന് പറഞ്ഞു. അയ്യാമുൽ ആഷിർ, ഈ ദുൽഹിജ്ജ ആദ്യത്തെ 10, അതിനേക്കാൾ ശ്രേഷ്ഠകര, അതിനേക്കാൾ മഹത്തരമായ അഅ്വമായ ദിവസം മറ്റൊന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ സൂചിപ്പിച്ചു. അപ്പൊ ഏറ്റവും മഹത്തരമായ, അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഉത്തമമായ ദിവസങ്ങളാണ് അയ്യാമുൽ ആഷിർ, ദുൽഹിജ്ജ ആദ്യത്തെ 10 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം യൗമു അറഫ, അറഫ ദിവസം, അറഫ ദിവസം എന്ന് പറയുന്നത് ഈ ആദ്യ 10-ലെ ദുൽഹിജ്ജയിലെ ആദ്യ 10-ലെ ദുൽഹിജ്ജ 9-നാണ് അറഫ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അറഫയുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ ഒരുപാട് ശ്രേഷ്ഠതകൾ അറഫ ദിവസത്തിന് വന്നിട്ടുണ്ട് എന്നുള്ളത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അറഫയിൽ താമസിക്കാൻ, അറഫയിൽ ചെല്ലാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, ഒരാൾക്ക് അറഫ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ഹജ്ജില്ല, ഹജ്ജ് തന്നെ അറഫ എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അറഫ ദിവസത്തിന്റെ ശ്രേഷ്ഠത റസൂലുള്ള പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, മാ മിൻ യൗമിൻ അക്തറ മിൻ അൻ യുഅതിഖ അല്ലാഹു ഫീ അബ്ദ മിനൻ നാരി മിൻ യൗമി അറഫ, അള്ളാഹു തആല ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അത് അറഫ ദിവസത്തിലാണ്. അള്ളാഹു തആലയുടെ അടിമകളിൽ നിന്ന്, നരകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അള്ളാഹു തആല മോചിപ്പിക്കുന്നത് ഈ അറഫ ദിവസത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അച്ചരണത്തിൽ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള യൗമു അറഫ, അറഫ ദിവസം ഈ ദുൽഹിജ്ജ ആദ്യത്തെ 10-ലാണ് എന്നുള്ളത് ദുൽഹിജ്ജ 10-ന്റെ ശ്രേഷ്ഠതയായി ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ 10 ദിവസങ്ങളിൽ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉമ്മഹാത്തുൽ ഇബാദ, ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകൾ, അത് ഈ ദിവസത്തിൽ നമ്മൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമസ്കാരം, നോമ്പ്, അതുപോലെ തന്നെ സദഖ, അതുപോലെ തന്നെ ഹജ്ജ്, ഈ ഉമ്മഹാത്തുൽ ഇബാദ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഇബാദത്തുകൾ ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത് ഈ 10 ദിവസത്തിന്, ദുൽഹിജ്ജ ആദ്യത്തിലെ 10 ദിവസങ്ങൾക്ക് എന്തുകൊണ്ടാണ് ശ്രേഷ്ഠത, ഇത്രയധികം ശ്രേഷ്ഠത ഉണ്ടാകാനുള്ള കാരണം എന്ന് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുള്ള ഫതുഹുൽ ബാരി വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. വല്ലദി യുസ്ഹറു അന്ന സബബ ഫി ഇംതിയാസി അശ്രി ദുൽഹിജ്ജ, ഈ അശ്രു ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസത്തിന് എന്തുകൊണ്ടാണ് ശ്രേഷ്ഠത ഉണ്ടായി എന്നുള്ളത് ഇതിന്റെ കാരണം വ്യക്തമാകുന്നത് എന്താണ് അതിന്റെ കാരണം എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തുൽ ഇബാദത്തി ഫീഹി, ഈ 10 ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ഉമ്മഹാത്തുൽ ഇബാദ ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇബാദത്തുകൾ? വഹിയ സ്വലാത്തു വസ്സിയാമു വസ്സദഖത്തു വൽഹജ്ജ്, ഹജ്ജ്, അതുപോലെ തന്നെ സദഖ, നോമ്പ്, അതുപോലെ തന്നെ നമസ്കാരം, ഈ 4 പ്രധാനപ്പെട്ട ഇബാദത്തുകളും ഈ ദിവസത്തിൽ സംഭവിക്കും, ഈ പത്ത് ദിവസത്തിൽ ഉണ്ടാകും. മറ്റൊരു ദിവസങ്ങളിലും ഈ നാലും സമ്മേളിക്കുന്ന, നാലും ഒരുമിച്ച് കൂടുന്ന മറ്റൊരു ദിവസവും മറ്റൊരു കാലവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഒരുപാട് ശ്രേഷ്ഠതകളുള്ള കാലമാണ് റമദാൻ മാസം എന്നുള്ളത്. പക്ഷെ അന്ന് ഹജ്ജ് ഉണ്ടാവുകയില്ല. ഈ ഹജ്ജ് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട വിഭാഗത്തുകൾ കൂടി സംഭവിക്കുന്ന ഉണ്ടാകുന്ന കാലമാണ് ഈ ദുൽഹിജ്ജ ആദ്യത്തെ പത്ത് എന്നുള്ളത്. ഹജ്ജ് തുടങ്ങുന്നത് ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്തുകൾ ഒരുമിച്ച് കൂടുന്നു എന്നുള്ളതും ഈ ദുൽഹിജ്ജ ആദ്യത്തെ പത്തിന്റെ ശ്രേഷ്ഠതയായി നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മാത്രമല്ല ഈ ദിവസത്തിലെ ഈ ആദ്യത്തെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ പത്തിലുള്ള ദിവസത്തിലുള്ള അമലുകൾ, അതാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമലുകൾ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ, ഏറ്റവും ശ്രേഷ്ഠകരമായ അമലുകളും ഈ ദിവസത്തിലെ അമലുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഈ ദുൽഹിജ്ജ ആദ്യത്തെ പത്തിലെ ദിവസത്തിലെ പ്രവർത്തനങ്ങൾ അതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു അമലുമില്ല എന്ന് പറഞ്ഞു. ഈ ദുൽഹിജ്ജ ആദ്യത്തെ പത്തിലുള്ള അമലുകളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അതിനേക്കാൾ ഇഷ്ടമുള്ള അമൽ മറ്റൊരു ദിവസത്തിൽ ഏത് ദിവസത്തിൽ ചെയ്താലും അള്ളാഹുവിന് അതിനേക്കാൾ ഇഷ്ടകരമായിട്ടുള്ള ഈ ദുൽഹിജ്ജ പത്തിൽ ചെയ്യുന്ന അമലിനേക്കാൾ ഇഷ്ടകരമായിട്ടുള്ള മറ്റൊരു ദിവസത്തിലുള്ള അമലും അള്ളാഹുവിന് അത്ര ഇഷ്ടമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞു. ആ സമയത്ത് സഹാബി ചോദിച്ചു, യാ റസൂലുള്ളാ, വലാ ജിഹാദു ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരാൾ ജിഹാദ് ചെയ്തു, അതിനേക്കാൾ മഹത്തരമാണോ ഈ ദിവസത്തിലെ അമലുകൾ എന്ന് ചോദിച്ചു. റസൂലുള്ള പറഞ്ഞു, വലാ ജിഹാദു ഫീ സബീലില്ല, അതെ, അള്ളാഹുവിന്റെ മാർഗത്തിലൊരാൾ ജിഹാദ് ചെയ്താലും ഈ ദിവസത്തിലെ അമലിനോട് ഒക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള ഇസ്തിസ്നാ നടത്തിയില്ല, റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജ മിൻ ദാലിക ബിശൈഇൻ. എന്നാൽ ഒരുത്തനുണ്ട്, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ ശരീരവും തന്റെ സമ്പത്തുമായി യുദ്ധക്കളത്തിലേക്ക് നീങ്ങി. അങ്ങനെ അവൻ ഷഹീദായി മരിച്ചു. അവന്റെ സമ്പത്തും ശരീരവും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ ചെലവഴിച്ചു. എങ്കിൽ അവനൊഴുകി എന്ന് പറഞ്ഞു. അവൻ മാത്രമാണ് ഈ ദിവസത്തിൽ അമൽ ചെയ്യുന്നതിനേക്കാൾ ഉത്തമനായിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ അമലുകളും ഈ ദിവസത്തിലുള്ള അമലിനോട് ഒക്കുകയില്ല, അതിനോട് തുല്യമാകുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഒരാൾ ഷഹീദായി, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തും അതുപോലെ തന്നെ ധനവും അതുപോലെ തന്നെ ശരീരവും ചെലവഴിച്ച് അങ്ങനെ ശഹീദായി മരിച്ചവൻ ഇതിൽ നിന്ന് ഒഴിവാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ ഏറ്റവും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ എന്ന് പറഞ്ഞാൽ ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലെ അമലാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, മാ മിൻ അയ്യാമിൻ അൽ അമലു ഫീഹി അഫ്ളു മിൻ ഹാദിഹിൽ അശ്ഹർ. ഈ പത്ത് ദിവസത്തിലെ അമലുകളാണ് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള അമലുകൾ എന്ന് പറഞ്ഞു. ഏറ്റവും ശ്രേഷ്ഠകരമായ അമലുകൾ എന്ന് പറഞ്ഞാൽ ഈ ദുൽഹിജ്ജ ആദ്യത്തെ പത്തിലെ ദിവസത്തിലെ പ്രവർത്തനങ്ങളാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ സലഫുകൾ ഈ ദിവസത്തിൽ ധാരാളം കർമ്മം ചെയ്യാൻ ശ്രദ്ധിച്ചിരുന്നു. ഈ ദുൽഹിജ്ജ ആദ്യത്തെ പത്ത് അതിൽ ഒരുപാട് അമലുകൾ ചെയ്യാൻ നന്നായി അവർ പരിശ്രമിച്ചിരുന്നു എന്നുള്ളത് ഈ ഹദീസുകൾ റിവായത്ത് ചെയ്ത സഹാബത്ത് അതുപോലെ തന്നെ താബിഈകളും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ താബിഈയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണ്, ഇദാ ദഖല അയ്യാമുൽ അശ്ർ ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദ. ഈ അയ്യാമുൽ അശ്ർ അഥവാ ദുൽഹിജ്ജയിലെ ആദ്യത്തെ പത്ത് ദിവസം ഉണ്ടായാൽ അത് കടന്നു വന്നാൽ അദ്ദേഹം അങ്ങേയറ്റം ഇജ്തിഹാദ് ചെയ്യും, നന്നായി അദ്ദേഹം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുമായിരുന്നു. അദ്ദേഹത്തിന് സാധിക്കാത്തത്ര വിധം കഴിവിന്റെ പരമാവധി അങ്ങേയറ്റം അദ്ദേഹം അമലുകൾ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ദുൽഹിജ്ജ ആദ്യത്തിലെ പത്ത് ദിവസങ്ങളിൽ നന്നായി അദ്ദേഹം അമൽ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ട, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടകരമായിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമലുകൾ എന്ന് പറഞ്ഞാൽ ഈ പത്ത് ദിവസത്തിൽ വരാനിരിക്കുന്ന ദുൽഹിജ്ജയിൽ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ധാരാളം നമ്മൾ അമൽ ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെ അമലുകളാണ് ഇതിൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ളത്? എന്തൊക്കെ അമലുകളാണ് ഈ പത്ത് ദിവസങ്ങളിൽ ശ്രേഷ്ഠകരമായി റസൂലുള്ള പ്രത്യേകം ഹദീസുകൾ പഠിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, അദാഉൽ ഹജ്ജ് അദാഉൽ മനാസിക്കുൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും ചെയ്യുക എന്നുള്ളത് ഹജ്ജിന്റെ കാലമാണ്. അതുപോലെ തന്നെ അനുബന്ധിച്ചുള്ള ഉംറയുടെയും കാലമാണ്. ഉംറ ഏത് കാലത്ത് നിർവഹിക്കാം, എന്നാൽ ഹജ്ജിനോട് അനുബന്ധിച്ചുള്ള ഉംറയും ഉണ്ട്. ആ നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഹജ്ജിനും ഉംറയ്ക്കും. ഒരുപാട് ശ്രേഷ്ഠതകൾ ഹദീസിൽ കാണാൻ സാധിക്കും. ഒരു ഹദീസ് അൽ ഉംറ ഫഇദൽ ഉംറ കഫാറത്തുൽ ലിമാ ബൈനഹുമാ, ഒരു ഉംറ മറ്റൊരു ഉംറ വരെയുള്ള പാപങ്ങൾക്കുള്ള പരിഹാരമാണ്, അതിനെ മായ്ച്ചു കളയുന്ന കാര്യമാണെന്ന് പറഞ്ഞു. വൽഹജ്ജുൽ മബ്റൂർ, പുണ്യം നിറഞ്ഞ ഹജ്ജ്, റസൂലുള്ള പഠിപ്പിച്ച രൂപത്തിൽ തിന്മകളില്ലാത്ത മബ്റൂറായ ഹജ്ജ്, ലൈസ ലഹു ജസാഉ ഇല്ല ജന്ന, അതിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതിന് സ്വർഗം മാത്രമാണ് പ്രതിഫലം, സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം അതിനില്ല. മബ്റൂറായ ഹജ്ജിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച രൂപത്തിൽ തിന്മകൾ ചെലരാത്ത യഥാർത്ഥ രൂപത്തിലുള്ള ഹജ്ജുകാൽ ചെയ്താൽ അവന് സ്വർഗം ലഭിക്കുമെന്നുള്ളത് റസൂലുള്ളാഹി ഉറപ്പു നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ദുൽഹിജ്ജ ആദ്യത്തെ പത്തിൽ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് സിയാം, നോമ്പ് എന്നുള്ളത്. നോമ്പ് പ്രത്യേകം സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമലായിക്കൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. ഷാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അദിൽ ഹിജ്ജ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്നുള്ളത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ആദ്യത്തെ 9 ദിവസം നോമ്പെടുക്കുക. ദുൽഹിജ്ജ 10 നോമ്പെടുക്കൽ ഹറാമാണ്, നമുക്കറിയാം. പെരുന്നാൾ ദിവസത്തിൽ, ഈദുൽ അദ്ഹയുടെ ദിവസത്തിൽ നോമ്പെടുക്കൽ ഹറാമാണെന്നുള്ളത് വ്യക്തമായി റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ആ 9 വരെയുള്ള നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞു, ഇന്നഹു മുസ്തഹബ്ബുൻ ഇസ്തിഹ്ബാബൻ ശദീദ, വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഈ ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള നോമ്പ് എന്ന് ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ ഈ 10 ദിവസത്തിലെ അമലുകളാണ് എന്നുള്ള നിലക്കും, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണല്ലോ അള്ളാഹു തആല വളരെ ഇഷ്ടപ്പെടുന്ന, ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുള്ള ഒരു അമലാണല്ലോ നോമ്പ് എന്നുള്ളത്, ആ നിലക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കാം. റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ള ഒരു പൊതുവായ ഹദീസ്, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാ ഇല്ലാ ബഅദല്ലാഹു ബിദാലിക യൗമ വജ്ഹഹു അലി നാരി 70 ഖരീഫ, ഏതെങ്കിലും ഒരു ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും നോമ്പെടുക്കാൻ, ഏത് ദിവസമാകാം, ഏതെങ്കിലും ഒരു ദിവസം അള്ളാഹു തആല നോമ്പ് ഹറാമാക്കിയ ദിവസങ്ങൾ ഒഴികെ, അല്ലാത്ത ദിവസങ്ങളിൽ ഏതൊരു ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പെടുത്താലും അവന്റെ മുഖം അള്ളാഹു തആല നരകത്തിൽ നിന്ന് 70 വർഷത്തെ വൈദൂരം അകറ്റിക്കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പൊതുവായ ഒരു ഹദീസാണ്. ഏത് ദിവസം നോമ്പെടുത്താലും നമുക്ക് ലഭിക്കുന്ന ഒരു പുണ്യമാണ്. അപ്പൊ ആ നിലക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാം, നോമ്പെടുക്കാവുന്നതാണ് ഈ ദുൽഹിജ്ജ ആദ്യത്തെ ദിവസങ്ങളിൽ നിന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ദുൽഹിജ്ജ 9 നോമ്പ്, അറഫ നോമ്പ് എന്നുള്ളത്, അതിനും പ്രത്യേകത പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം മുസ്ലിം ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് റസൂൽ ചോദിക്കപ്പെട്ടു, റസൂലിനോട് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി അതിന്റെ പ്രതിഫലം പറയുകയാണ്, യുകഫിറു സനത്തൽ മാളിയത വൽ ബാഖിയ, കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ, അതുപോലെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ അത് മായ്ച്ചു കളയും, ഇല്ലാതെയാക്കി കളയും അറഫ ദിവസത്തിലെ നോമ്പ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് കാണാൻ സാധിക്കും. ആ അറഫ ദിവസത്തിലെ നോമ്പും ഈ ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ആണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഇത് പ്രത്യേകം നോമ്പ് എന്നുള്ളത് ഈ 10 ദിവസങ്ങളിൽ പ്രത്യേകം നമ്മൾ ചെയ്യേണ്ട, വർദ്ധിപ്പിക്കേണ്ട ഒരു കർമ്മമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്, ധാരാളം ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്, നേരത്തെ പറഞ്ഞ ആയത്ത് സൂറത്തുൽ ഹജ്ജിലെ 28-ാമത്തെ ആയത്ത് വയദുക്റുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത് എന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ പേര് അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട് റസൂലുള്ള പ്രത്യേകം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അഅളമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ എന്ന് പറഞ്ഞു. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം എന്നൊക്കെ പറയുന്നത് ഈ 10 ദിവസമാണ്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസം അതിനേക്കാൾ ശ്രേഷ്ഠകരമായിട്ടുള്ള, അതുപോലെ തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ ഈ ദിവസത്തിലാണുള്ളത് എന്ന് റസൂലുള്ള പറഞ്ഞിട്ട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ തക്ബീർ വർദ്ധിപ്പിക്കണം, തഹ്ലീൽ വർദ്ധിപ്പിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വചനം നിങ്ങൾ വർദ്ധിപ്പിക്കണം, വത്തഹ്മീദ് അൽഹംദുലില്ലാഹ് എന്നുള്ള വചനം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞു. ഈ 10 ദിവസങ്ങളിൽ പ്രത്യേകം വർദ്ധിപ്പിക്കാൻ പറഞ്ഞതാണ്, തക്ബീറും തഹ്ലീലും തഹ്മീദും ധാരാളമായി വർദ്ധിപ്പിക്കണം എന്നുള്ളത് റസൂലുള്ളാഹിയുടെ കൽപ്പനയാണ്. നാം ബുഖാരി പറയുന്നത് കാണാൻ സാധിക്കും, ഈ തക്ബീറൊക്കെ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, വഖാൻ ഇബ്നു ഉമറ വ അബൂ ഹുറൈറത റളിയല്ലാഹു അൻഹുമ യഖ്റുജാനി ഇലാ സൂഖി ഫീ അയ്യാമിൽ അശ്ർ. ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അവരൊക്കെ ഈ അയ്യാമുൽ അശ്ർ, ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ അങ്ങാടിയിലേക്ക് പോകും, യുകബ്ബിറാനി, അവരെന്തായാലും തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് പോവുക. തക്ബീർ ഇങ്ങനെ ഉറക്കെ ചൊല്ലിയിട്ടാണ് അവർ പോവുക അങ്ങാടിയിലേക്ക്. വയുക്കബ്ബിറു നാസു ബിതക്ബീരിഹിമ, അവരുടെ തക്ബീർ കേട്ടിട്ട് ആളുകളും തക്ബീർ ചൊല്ലാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ അവരൊക്കെ അമലാക്കിയവരാണ്. ഈ ദിവസങ്ങളിൽ ധാരാളമായി തക്ബീർ ചൊല്ലുക എന്നുള്ള റസൂലിന്റെ കൽപ്പന ജീവിതത്തിൽ പകർത്തിയവരായിരുന്നു മഹാന്മാരായ സഹാബത്ത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒന്നു മുതൽ തന്നെ തക്ബീറും തഹ്മീദും തഹ്ലീലും നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കൽപ്പിച്ചിട്ടുള്ള കർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഏത് കർമ്മവും നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അമാലുൽ സാലിഹ് സൽകർമ്മമാണോ, ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കർമ്മങ്ങളാണോ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതാണ്. ഏത് കർമ്മങ്ങളും നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞ ഹദീസ്, പൊതുവായ ഹദീസ്, റസൂൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ ഈ ദിവസത്തിലാണ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഏത് സൽകർമ്മവും നമുക്ക് വർദ്ധിപ്പിക്കാവുന്നതാണ്. സദഖയാകട്ടെ, അതുപോലെ തന്നെ നമസ്കാരമാകട്ടെ, എന്തൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ അതൊക്കെ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ദുൽഹജ്ജയിൽ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ മനസ്സിലാക്കണം. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാൻ സാധിക്കും, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു നിർബന്ധമാക്കിയ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് ഒരു അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അള്ളാഹു നിർബന്ധമാക്കിയ അമലുകൾ ചെയ്യുമ്പോഴാണ്. ഹദീസിൽ കാണാൻ സാധിക്കും, ഒരടിമ എന്നിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ചെയ്യുമ്പോഴാണ്. ഏതാണ് ഇഷ്ടമുള്ള കാര്യം? അതിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവന് ഫറളാക്കിയിട്ടുള്ള കാര്യം. അവ പറയാൻ ഞാൻ അവൻക്ക് ആ അടിമക്ക് പറവാക്കിയിട്ടുള്ള കാര്യം ചെയ്യുമ്പോഴാണ് ഒരടിമ എന്നിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ വേറൊരു കർമ്മം ചെയ്താലും, നിർബന്ധ കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ അവനൊരിക്കലും അള്ളാഹുവിലേക്ക് അടുക്കുകയില്ല. ഒരടിമ തന്റെ രക്ഷിതാവിലേക്ക് അടുക്കുന്നത്, ഏറ്റവും കൂടുതൽ അടുക്കുന്നത് നിർബന്ധമായി അള്ളാഹു തന്നെ നിർബന്ധമാക്കിയ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ്. മാത്രമല്ല സുന്നത്തായ കർമ്മങ്ങൾ നമ്മൾ ധാരാളമായി ചെയ്യണം. അതും ഖുദ്സിയായ ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹു തആല പറയുകയാണ്, വമാ യജാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു. അല്ലാഹു തആല പറയുകയാണ്, ഒരടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും, ബിന്നവാഫിൽ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ സുന്നത്തുകൾ ധാരാളം ധാരാളം ചെയ്ത് അടിമ എന്നിലേക്ക് അടുത്താൽ ഹത്താ ഉഹിബ്ബഹു, അങ്ങനെ നാം ഞാൻ അവനെ ഇഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ധാരാളം സുന്നത്തുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുത്തടുത്ത് അവസാനം അല്ലാഹു തആല അവനെ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭാഗ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ദിവസങ്ങളിൽ ഫറളായിട്ടുള്ള കർമ്മങ്ങൾ, അതുപോലെ തന്നെ സുന്നത്തായിട്ടുള്ള കർമ്മങ്ങൾ ധാരാളമായി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു ഒരടിമ ഇഷ്ടപ്പെട്ടാൽ എന്താണ് അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അഹബ്ബല്ലാഹു അബ്ദ നാദാ ജിബ്രീൽ. നമ്മൾ കേട്ടിട്ടുള്ള ഹദീസ് ആയിരിക്കും. അല്ലാഹു തആല ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീലിനെ അല്ലാഹു തആല വിളിക്കും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു. തീർച്ചയായും അല്ലാഹു ഇന്നാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നീയും അവനെ ഇഷ്ടപ്പെടണമെന്ന് പറയും. അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീലിനെ വിളിച്ചിട്ട് പറയും, അല്ലാഹു ഞാനൊരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നീയും അവനെ ഇഷ്ടപ്പെടണമെന്ന് പറയും. ഫയുഹിബ്ബുഹു ജിബ്രീലു, അങ്ങനെ ജിബ്രീൽ അവനെ ഇഷ്ടപ്പെടുകയും, ഫയുനാദി ജിബ്രീലു ഫീ അഹ്ലി സമ ആകാശ ലോകത്തുള്ള ആളുകളോട് ജിബ്രീൽ വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, അല്ലാഹു ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇന്നാൾ ഇന്ന വ്യക്തി അല്ലാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും അവനെ ഇഷ്ടപ്പെടണമെന്ന് പറയും. അങ്ങനെ ആകാശ ലോകത്തിലെ എല്ലാ ആളുകളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ടു, ജിബ്രീൽ ഇഷ്ടപ്പെട്ടു, ആകാശ ലോകത്തിലെ എല്ലാ മലായിക്കത്തുകളും അവനെ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ അവന് ഭൂമിയിൽ ഒരു സ്വീകാര്യത ലഭിക്കും എന്ന് പറഞ്ഞു. സത്യവിശ്വാസികളൊക്കെ അവനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞു, അവന് ഭൂമിയിൽ സ്വീകാര്യത ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വലിയ ഭാഗ്യമാണത്, വല്ലാത്ത തൗഫീഖാണത്. അതിൽ ഏറ്റവും വലിയൊരു മാർഗമാണ് റസൂൽ അള്ളാഹു തആല തന്നെ ഖുദ്സിയായ ഹദീസിൽ പഠിപ്പിച്ചു, നവാഫിലുകൾ സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറഞ്ഞാൽ ഫറളായിട്ടുള്ള കാര്യവും ചെയ്യുക എന്നുള്ളതാണ്. പറമ്പും സുന്നത്തുകൾ നമ്മൾ ധാരാളം വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വരാനിരിക്കുന്ന ദുൽഹിജ്ജ ആദ്യത്തെ പത്ത് ദിവസത്തിലെ അമലുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്.
الحمد لله وحده والصلاة والسلام على من لا نبي بعده. ذي الحجة ആദ്യത്തെ പത്തിൽ മശ്റൂ ആയിട്ടുള്ള ശറാക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. ദുൽഹിജ്ജ പത്തിനാണ്, ഐദ് നമസ്കാരം കഴിഞ്ഞിട്ടാണ് അത് നിർവഹിക്കുക എന്നുള്ള നമുക്ക് മനസ്സിലാക്കിയതാണ്. എന്നാൽ അയ്യാമത്തെ ശരീഅത്തിന്റെ ദിവസങ്ങളിലും ദുൽഹിജ്ജ പത്തിന് ശേഷം ദുൽഹിജ്ജ 13 വരെയും അത് നിർവഹിക്കാമെന്ന് അതിന് ഇളവ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും അഫ്സലായിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ആ യൗമുൻ നഹർ ദുൽഹിജ്ജ പത്തിന് തന്നെയാണ്. ആ ദുൽഹിജ്ജ പത്ത് എന്നുള്ളതും ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ പെടും എന്നുള്ളത് നമ്മൾ ഇതിന്റെ ശ്രേഷ്ഠതയായി, ഈ ദുൽഹിജ്ജ പത്തിന്റെ ശ്രേഷ്ഠതയായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇബാദത്താണ് ബലികർമ്മം എന്നുള്ളത്. സൂറത്തുൽ അനാമിൽ അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നബിയോട് പ്രഖ്യാപിക്കാൻ പറയാണ് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അല്ലാഹു തആല പറയുകയാണ്, ഖുൽ ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരം, വനുസുക്കി എന്റെ നുസുഖ്, നുസുഖ് എന്ന് പറഞ്ഞ റബ്ഹ് അറവ്, എന്റെ ബലി ബലികർമ്മം, വമഹ്യായ എന്റെ ജീവിതം, വമമാതി എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു പറഞ്ഞു. ഇവിടെ നുസുഖ് എന്ന് പറഞ്ഞാൽ റബ്ഹ് ആണ് ഉദ്ദേശിക്കുന്നത്, ബലികർമ്മമാണെന്ന് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പരിചിതമായിട്ടുള്ള സൂറത്താണ്, ഇവിടെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും വൻഹർ ബലികർമ്മം നടത്തുകയും ചെയ്യുക എന്നുള്ള അള്ളാഹുവിന്റെ കൽപ്പന. ഈ നിലക്കൊക്കെ ആയത്തുകൾ കൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഇബാദത്താണെന്ന് തെളിയപ്പെട്ടിട്ടുള്ള കാര്യമാണ് ബലികർമ്മം എന്നുള്ളത്. ഈ അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഇബാദത്താണ്, അള്ളാഹുവിന് മാത്രമേ നമ്മൾ ഇബാദത്ത് നൽകാൻ പാടുള്ളൂ. അത് മറ്റുള്ളവർക്ക് നൽകിയാൽ റസൂലുള്ള പറഞ്ഞു, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ, അള്ളാഹു അല്ലാത്ത മറ്റാർക്കെങ്കിലും വേണ്ടി അർത്ഥാൽ ബലികർമ്മം നടത്തിയാൽ അള്ളാഹു തആല അവനെ ശപിച്ചിട്ടുണ്ട്, അള്ളാഹു തആല അവനെ ശപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രാധാന്യം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കർമ്മമാണ് ബലികർമ്മം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുള്ള റസൂലിന്റെ കിഴലിയായ സുന്നത്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ഷൈനി അം ലഹൈനി, അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ആടുകളെയാണ് അറുത്തത്. ഉദ്ഹിയ്യത്തായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തിട്ടുള്ളത് രണ്ട് ആടുകളെയാണ്. അം ലഹൈനി, വെളുപ്പും കറുപ്പും നിറഞ്ഞ ഒരു തരം രണ്ട് ആടുകളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തിട്ടുള്ളത് എന്നാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും അഫ്സൽ എന്ന് പറഞ്ഞാൽ ആട് തന്നെയാണ്. കാരണം റസൂലിന്റെ കീഴിലുള്ളത്, റസൂലിന്റെ അമലുള്ളത്, റസൂൽ ചെയ്തിട്ടുള്ളത് ആടാണ്, ആടാണ് റസൂൽ അറുത്തത് എന്ന ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആടിനെ അറുക്കലാണ് ഏറ്റവും ഖൈർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. മാത്രമല്ല അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ് റസൂലിന്റെ എപ്രകാരമാണ് ആടിനെ അറുത്തത് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറവിനെ സംബന്ധിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, അദ്ദേഹം റസൂലുള്ളാഹി ഈ രണ്ടാടിന്റെയും ഈ കഴുത്തിന്റെ ഭാഗത്ത് ചവിട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൊണ്ടാണ് അറുത്തത്. ബിസ്മി ചൊല്ലി ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തത് എന്ന് ഈ ഹദീസിന്റെ ഈ ഭാഗത്തിൽ നിന്നും ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ അറവ് നടത്തുന്ന അയാൾ തന്നെ എന്ത് ചെയ്യണം, അയാൾ സ്വയം മറക്കുന്നതാണ് സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ തന്നെ അറക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ ആരുടേതാണോ ആട് അല്ലെങ്കിൽ ആരുടേതാണോ ബലിമൃഗം അവരെ തന്നെ അറക്കുക എന്നുള്ളതാണ്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഹുക്കുമിനെ സംബന്ധിച്ച് ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫർളാണെന്ന് പറഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ സുന്നത്താണെന്ന് പറഞ്ഞവരുണ്ട്. ഏറ്റവും പ്രബലമായ അഭിപ്രായം സുന്ന മുഅക്കദ, പ്രബലമായ ഒരു സുന്നത്താണ്. കഴിവുള്ള ആളുകളൊക്കെ പരമാവധി അറക്കേണ്ട ഒരു കാര്യമാണ്, ഉദ്ഹിയ്യത്ത് അത് നിർവഹിക്കണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹിക്ക് ഉദ്ഹിയ്യത്തിന് വേണ്ടി അറക്കാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോ ചില ആളുകൾ നമസ്കാരത്തിന് മുമ്പ് തന്നെ അറക്കിട്ടുണ്ട്. നമസ്കാരം ഈദുൽ അദ്ഹയുടെ സ്വലാത്തു ഈദുൽ അദ്ഹ, ഈദുൽ അദ്ഹയുടെ നമസ്കാരത്തിന് മുമ്പിൽ തന്നെ ആളുകൾ അറക്കിട്ട് റസൂലിനെ കണ്ടപ്പോ റസൂൽ അവരോട് പറയുന്നത് കാണാൻ സാധിക്കും, മൻ ദബഹ ഖബ്ല സ്വല, ആരെങ്കിലും നമസ്കാരത്തിന് മുമ്പ് അറക്കിട്ടുണ്ടെങ്കിൽ ഫലിയദ്ബഹ മകാനഹ ഉഖ്ര, അവരതിന് പകരം അറക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അറച്ചവരോട് റസൂലിനെ കൊണ്ടു അറക്കാൻ പറഞ്ഞു. അപ്പോ അത്രയും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാര്യമാണ് റസൂലുള്ള
അത് ആ രൂപത്തിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ കഴിവുള്ളവരൊക്കെ അത് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിന്റെ അഹ്കാമുകൾ, അതിന്റെ മറ്റ് വിധിവിലക്കുകൾ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കണം, നമുക്ക് അറിയുന്ന കാര്യമാണ്, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരണത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഉദഹയത്ത് അറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം റസൂലുള്ള പറഞ്ഞു, ഇദാ റഹൈതും ഹിലാലദിൽ ഹജ്ജ, ആരെങ്കിലും ദുൽഹജ്ജയുടെ മാസത്തിളവി കണ്ടാൽ, വഅറാദ അഹദുക്കും അൻ യുളഹിയ, അങ്ങനെ ഒരുത്തൻ ആ ഉലഹയത്ത് ഇറക്കാൻ അവൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഉലഹയത്ത് ഇറക്കാൻ ഉദ്ദേശിക്കുന്നവർ ഉലഹിജ്ജയുടെ മാസപ്പിറവി കണ്ടാൽ, പല്യുംസിക്കാൻ ശാരിഹി വാൽഫാരിഹി, അവൻ പിന്നെ അവന്റെ മുടിയും അവന്റെ നഖവും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇറക്കാൻ ഉദ്ദേശിച്ച ആളുകൾ അവരെന്ത് ചെയ്യണം, അവരുടെ മുടിയും നഖവും ആ അറക്കുന്നത് വരെ മറ്റൊരു വിവാഹത്തിൽ കാണാൻ സാധിക്കും, അവൻ ആ അറവ് നടത്തുന്നത് വരെ അവന്റെ മുടിയും അതുപോലെ തന്നെ അവന്റെ നഖവും എടുക്കാൻ പാടില്ല എന്ന് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു. അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദുൽഹിജ്ജ ഒന്ന് മുതൽ അവന്റെ മുടിയോ നഖമോ അവൻ എടുക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരുത്തൻ ദുൽഹിജ്ജ ആറിനോ ഏഴിനാണ് അവൻ അറക്കാൻ തീരുമാനിച്ചത്, അവൻ അതിനു മുമ്പ് നഖം മുടി മുറിച്ചിട്ടുണ്ടല്ലോ, നാക്കി വിശദീകരിച്ച് പ്രശ്നമല്ല, അവൻ നീയത്തെപ്പോഴാണ് വെക്കുന്നത്, അവൻ ഇപ്പൊ കരുതിയിട്ടുണ്ടെങ്കിൽ അവൻ ആ ദുൽഹിജ്ജ ഒന്നിന്റെ മുമ്പാണ് അവൻ കരുതിയെങ്കിൽ അവൻ ദുൽഹിജ്ജ ഒന്നു മുതൽ ആ മുടിയും നഖവും എടുക്കാൻ പാടില്ല. കുറച്ച് വൈകിട്ടാണ് പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ വന്ന് അദ്ദേഹം ചെയ്യാറായി, അല്ലെങ്കിൽ അതിന്റെ പകല് മനസ്സിലാക്കി അദ്ദേഹം ദുൽഹിജ്ജ എട്ടിനാണ് തീരുമാനിച്ചത് ഇനി ഉലഹയെ തറക്കണം എന്ന് കരുതിയാൽ, അവൻ അതിനു മുമ്പ് ഈ മുടിയും അതുപോലെ തന്നെ നഖവും മുറിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, അവൻ എപ്പോഴാണ് ആ നിയത്ത് വെക്കുന്നത് അത് മുതൽ ശ്രദ്ധിച്ചാൽ മതി എന്ന് പ്രത്യേകം ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അതിന്റെ അഹ്കാമുൾ വേറെയും കാര്യങ്ങളുണ്ട്, അതിന്റെ അറിവ്, അതിന്റെ സമയം, ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അറിയേണ്ടതുണ്ട്. നമ്മൾ വേറെ പഠിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.